بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر قال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഖാഫ് ആരംഭിക്കുകയാണ് നമ്മൾ അവസാനിപ്പിച്ചത് സൂറത്ത് വദരിയാത്ത് സൂറത്തു ദാരിയാത്ത് ഇന്ന് സൂറത്തുൽ ഖാഫ് ഇൻഷാല്ലാ സൂറത്തുൽ ഖാഫ് അവതരിപ്പിക്കുവാൻ ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടിട്ടില്ല ചില സൂറത്തുകൾ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടാവും ഒരു കാരണം ഉണ്ടാവും അതിനാണ് സബബുൻ നുസൂൽ അവതരണ പശ്ചാത്തലം എന്ന് പറയാം അങ്ങനെ ഒരു അവതരണ പശ്ചാത്തലം ഈ സൂറത്ത് അവതരിക്കുന്ന വിഷയത്തിലില്ല പക്ഷേ ഈ സൂറത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അതിന്റെ ആശയങ്ങളെ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് സൂറത്തുൽ ഖാഫ് സൂറത്ത് ഖാഫ് മക്കയിൽ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഖാഫ് മുഴുവനും മക്കിയത്താണ് മക്കിയത്ത് എന്നാല് മക്കയിൽ അവതീർണമായ സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ദഅവത്തി കാലഘട്ടത്തിൽ അവതീർണമാണ് ഈ സൂറത്തിന് ഇതിലെ വിഷയം മിക്കതും പരലോക സംബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളാണ് എപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ശ്രദ്ധയിൽ ഉണർത്തപ്പെടേണ്ട വിഷയങ്ങളാണ് ഈ സൂറത്ത് എല്ലാ സൂറത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ വിശിഷ്യ ചില ഭാഗങ്ങൾ ഈ സൂറ പരാമർശിക്കുന്നുണ്ട് അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ സമ്മേളിക്കുന്ന വേളകളിൽ ഈ സൂറത്തിന് പ്രത്യേകം പാരായണം ചെയ്യാറുണ്ട് എന്നാണ് ജനങ്ങൾ സമ്മേളിക്കുന്ന വേളകളിൽ അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാം പിന്നെ ഉമ്മു ഹിഷാം എന്ന് പറയുന്ന മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ചുള്ള ഖുതുബയിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാണ് ഈ സൂറത്ത് മനഃപ്പാഠമാക്കിയത് എന്നാണ് ഉമ്മു ഹിഷാം പറയാണ് അവരീ സൂറത്തിനെ മനഃപ്പാഠമാക്കിയത് സൂറത്ത് ഖാഫിനെ മനഃപ്പാഠമാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇത് പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് എന്നാണ് അപ്പൊ മിമ്പറിൽ ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറുണ്ട് അടിക്കടി അത് കേട്ട് മഹദി ഇത് മനഃപ്പാഠമാക്കിയെന്നാണ് പറയുന്നത് അത് ഈ സൂറത്തിന്റെ ഒരു പ്രാധാന്യമാണ് അറിയിക്കുന്നത് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിൽ ജനങ്ങളെല്ലാവരും സമ്മേളിക്കും ആണും പെണ്ണും ഒക്കെ സമ്മേളിക്കും ആർത്തവകാരികൾ വരെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു അപ്പോ ആ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഇഖ്തറബത്തിസ്സാഅത്തു വൻശഖൽ ഖമർ സൂറത്തുൽ ഖമറുമായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഈ സൂറത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിൽ റസൂലുള്ള സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്തിരുന്നു. ഇതേപോലെ ജുമായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്തതായിട്ട് വന്ന വേറെയും ഹദീസുകൾ കാണാം. ജുമായിലും ആളുകൾ സമ്മേളിക്കും. അപ്പൊ പറഞ്ഞെന്താ, ജനങ്ങൾ സമ്മേളിക്കുന്ന വേദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു എന്നാണ്. എന്തിനാണ് അത് ഓതുന്നത്? ഇത് ഉൾക്കൊണ്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അത് ആളുകൾ സശ്രദ്ധം വീക്ഷിക്കുകയും അതേപോലെ തന്നെ അത് ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. സൂറത്ത് ഖാഫ് വിശുദ്ധ ഖുർആനിൽ മുഫസ്സലായ സൂറത്തുകളുടെ തുടക്കക്കാരനാണ് എന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിനെ ഹിസ്ബുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സൂറത്തുകളുടെ ദൈർഘ്യം പരിഗണിച്ചിട്ട് അസബുർ തിവാൽ, പിന്നെ അൽ മിഊൻ, പിന്നെ അൽ മസാനി, അൽ മുഫസ്സൽ, ഇങ്ങനെ നാലായിട്ട് വിശുദ്ധ ഖുർആനെ ഭാഗിച്ചിട്ടുണ്ട്. അതായത് അത്തിവാൽ, അസബുർ തിവാൽ എന്ന് പറയും. അത്തിവാൽ വിശുദ്ധ ഖുർആനെ ഭാഗിച്ചത്, പിന്നെ അൽ മിഊൻ, അതുപോലെ അൽ മസാനി, അൽ മുഫസ്സൽ. മുഫസ്സൽ ഈ സബ്ഉ തിവാൽ എന്ന് പറഞ്ഞെങ്കിൽ സൂറത്തുൽ ബഖറ, ആലി ഇംറാൻ, നിസാ, മാഇദ, അൻആം, ആറാഫ് തുടങ്ങിയ സൂറത്തുകളാണ്. തൗബയും അതിൽ ചിലത് എണ്ണിയിട്ടുണ്ട്, അല്ലെങ്കിൽ അംഫാലും തൗബയും ഒന്നിച്ച്. അംഫാലിന്റെയും തൗബന്റെ അടിയിൽ ബിസ്മില്ല, അതുകൊണ്ട് തന്നെ ചിലരതിനെ ഒരു സൂറത്ത് എന്ന പോലെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഏതായാലും നീണ്ട ഏഴ് സൂറത്തുകൾ, അതിനാണ് അത്തിവാൽ എന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് മിഊൻ. മിഊൻ എന്ന് പറഞ്ഞെങ്കിൽ നൂറ് ആയത്ത്, അല്ലെങ്കിൽ നൂറായത്തുകൾ ഉള്ള സൂറത്തുകൾ എന്നാണ് മിഊൻ എന്ന് പറയുന്നത്. ഏകദേശം നൂറായത്ത്, അല്ലെങ്കിൽ നൂറായത്തിന് മുകളിൽ കുറച്ച്, അല്ലെങ്കിൽ നൂറായത്തുകളുള്ള സൂറത്തുകൾ, അതാണ് ഈ തിവാലിനെ തുടർന്ന് വരുന്ന സൂറത്തുകൾ. പിന്നെ അൽ മസാനി, നൂറായത്തുകളുള്ള സൂറത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ചെറിയ, അതിനേക്കാൾ താഴ്ന്ന ആയത്തുകളുടെ എണ്ണമുള്ള സൂറത്തുകളാണ്, അതിനാണ് മസാനി എന്ന് പറയുന്നത്. മസാനി എന്ന് പറയാൻ കാരണം ഈ സൂറത്തുകളെ അപേക്ഷിച്ച് ഈ സൂറത്ത് നമസ്കാരത്തിലൊക്കെ കൂടുതൽ പാരായണം ചെയ്യപ്പെടും, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടും, അതുകൊണ്ടാണ് അതിന് മസാനി എന്ന് പറയുന്നത്. മസാനി പിന്നെ മുഫസ്സൽ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ചെറിയ സൂറത്തുകൾ. ഈ മുഫസ്സലായ സൂറത്തുകൾ ആരംഭിക്കുന്നത് സൂറത്ത് ഖാഫ് മുതലാണ്, സൂറത്ത് ഖാഫ് മുതലാണ്. എന്തിനാണ് ഈ ഹിസ്ബ് ഉണ്ടാക്കിയത്? ഖുർആൻ എന്തിനാ ഹിസ്ബുകളാക്കിയത്? ഖുർആൻ ഹിസ്ബുകളാക്കിയത് ദിനം പ്രതി ഓരോരുത്തർക്ക് ഇത്ര ഹിസ്ബ് എനിക്ക് ഓതണം, അങ്ങനൊരു ചിട്ടുണ്ടായിരുന്നു. രാത്രി നമസ്കാരത്തിൽ അതേപോലെ ദിനേനയുള്ള ഖുർആൻ പാരായണങ്ങളിൽ പിന്നെ ഓരോ ഭാഗമാക്കി തിരിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം തിവാൽ, പിന്നെ മിഊൻ, പിന്നെ മസാനി, പിന്നെ മുഫസ്സലാത്ത്, ഇങ്ങനെയാണ് എന്ത് ചെയ്തിരുന്നത്, ഓതിയിരുന്നത്. അതിനാണ് ഇത് ഭാഗിക്കുന്നത്. സഹാബികൾ തന്നെ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ വിശുദ്ധ ഖുർആനെ ഭാഗിച്ചിരുന്നു. അതുകൊണ്ട് സഹാബികളോട് ചോദിച്ചത് കാണാൻ സാധിക്കും, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി, നിങ്ങൾ എങ്ങനെയാണ് ഖുർആനെ ഹിസ്ബാക്കിയിരുന്നത്? ഹിസ്ബാക്ക് എന്നാണ് എന്താ, ദിനേനെ പാരായണം ചെയ്യുവാൻ, നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ എല്ലാതെയും പാരായണം ചെയ്യാനുള്ള ഭാഗങ്ങളാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഖുർആനെ തിരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രതികരിക്കണത് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു വിഷയത്തിലാണ് തിവാൽ, മിഊൻ, മസാനി ഇങ്ങനെ ഖുർആനെ ഹിസ്ബാക്കിയിട്ടുണ്ട്. ദിനകാണ്ഡങ്ങൾ എന്നതിന് പറയാം, ദിനകാണ്ഡങ്ങൾ, ദിനേനെ പാരായണം ചെയ്യുവാനുള്ള ഭാഗങ്ങൾ. അവസാനത്തേത് മുഫസ്സലാണ്, മുഫസ്സലാത്ത്. മുഫസ്സലാത്ത് ഖാഫ് മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളാണ്. സൂറത്തുൽ ഖാഫ് മുതൽ സൂറത്ത് അന്നാസ് വരെയുള്ള പിന്നെ സൂറത്തുകളാണ്. ചിലർ ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് ഹുജറാത്ത് മുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹുജറാത്ത് അല്ല, പിന്നെ ഖാഫ് മുതൽ അന്നാസ് വരെയാണ് ശരി. മുഫസ്സൽ. അതിന് മുഹക്കം എന്നും പറയും. ഈ മുഫസ്സലിന് കാഫ് മുതൽ അന്നാസ് വരെയുള്ള സൂറത്തിന് മുഫസ്സലാത്ത് അല്ലെങ്കിൽ മുഫസ്സൽ എന്ന് പറയുന്നത് പോലെ അൽ മുഹക്കം എന്നും പറയും. മുഹക്കം എന്ന് പറയും. മുഹക്കം എന്ന് പറയാൻ കാരണം ആ സൂറകളിൽ നസ്ഖ് കടന്നു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അപ്പൊ ഇതാണ് മുഫസ്സലാത്ത്. മുഫസ്സലാത്ത് വിശുദ്ധ ഖുർആനിലെ മുഫസ്സലായ സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? ഖാഫാണ്. ഒന്നാമത്തെ സൂറത്ത് ഖാഫാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ നമ്മളുടെ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ മുഫസ്സലാത്ത് തീരാൻ പോവാണ്. മുഫസ്സലാത്തുകളായ സൂറത്തുകൾ തീരുകയാണ്. ഈ മുഫസ്സലിനെ തന്നെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. മുഫസ്സലിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ത്വിവാലുണ്ട്, അതിൽ ഔസാത്ത് ഉണ്ട്, അതിൽ ഖിസാറുണ്ട്. ഇതിനെ മൂന്നായിട്ട് തിരിച്ചിട്ട് അതിൽ ത്വിവാലുണ്ട്, അതിൽ ഔസാത്ത് ഉണ്ട്, പിന്നെ അതിൽ എന്തുണ്ട്? ഖിസാറും ഉണ്ട്. ഖിസാറു സുവർ എന്ന് പറയും, ഔസാത്ത് എന്ന് പറയും, ത്വിവാൽ എന്ന് പറയും. അത് മുഫസ്സലിൽ തന്നെയുള്ള മൂന്ന് വകുപ്പാണ്. സൂറത്ത് ഖാഫ് മുതൽ ബുറൂജ് വരെയാണ് ത്വിവാൽ. സൂറത്ത് ഖാഫ് മുതൽ സൂറത്തുൽ ബുറൂജ്. ബുറൂജ് എങ്ങനെ തുടങ്ങണേ? വസ്സമാ ഇദാത്തിൽ ബുറൂജ് വല്യവും മിൽമറൂദ്. അപ്പൊ ഖാഫ് മുതൽ ബുറൂജ് വരെ മുഫസ്സലാത്തിൽ ത്വിവാലാണ്. പിന്നെ ഔസാത്ത് വസ്സമാ ഇ വത്വാരിഖ് മുതൽ അൽബയ്യിന വരെ. വസമായി ഒത്താരിഖ് സൂറത്ത് താരിഖ് മുതൽ അൽബയ്യിന വരെയുള്ള സൂറത്തുകൾ. ഏതാ അൽബയ്യിന? അൽബയ്യിന ആ ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അത് മുഫസ്സലിലെ ഔസാത്താണ്. ഔസാത്താണ്. പിന്നെ അൽബയ്യിന കഴിഞ്ഞിട്ടുള്ള സൂറത്ത് ഏതാ? അൽബയ്യിന കഴിഞ്ഞിട്ട് സൽസല. സൽസല ഇദാ സുൽസിലത്തിൽ അർബു സിൽസാലഹ എന്ന സൂറത്ത് മുതൽ അന്നാസ് വരെയുള്ള സൂറത്താണ് ഖിസാർ. ഖിസാർ മനസ്സിലായി? അതിനാണ് ഖിസാർ എന്ന് പറയാം. ഷോർട്ടായ ചെറിയ സൂറത്തുകളെ നടത്തത്തിൽ മനസ്സിലായി? അപ്പൊ മുഫസ്സലിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ത്വിവാല്, ഔസാത്ത്, ഖിസാർ. മുഫസ്സലിൽ ത്വിവാൽ ഖാഫ് മുതൽ ബുറൂജ് വരെയും മുഫസ്സലിൽ ഔസാത്ത് ത്വാരിഖ് മുതൽ ബയ്യിന വരെയും മുഫസ്സലിൽ ഖിസാർ സൽസല മുതൽ അന്നാസ് വരെയാണ്. ഇവിടെ നമ്മൾ പിന്നെ ഖാഫ് സൂറത്ത്, സൂറത്തുൽ ഖാഫ്, അത് പിന്നെ വിശുദ്ധ ഖുർആനിലെ ഹിസ്ബുകളിൽ മുഫസ്സലിൽ തുടക്കത്തിലുള്ള സൂറത്താണ്. ഒന്നാമത്തെ സൂറത്താണ്. അതാണ് ഇവിടെ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഇത് വിശദീകരിച്ചത്. ഇനി ഖാഫ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജീബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാല അൽ കാഫിറൂൻ ഹാദാ ഷൈഉൻ അജീബ് അഇദാ മിത്ന വകുന്ന തുറാബൻ വഇദ അസ്തഗ്ഫിറുല്ലാഹ് അഇദാ മിത്ന വകുന്ന തുറാബ ദാലിക റജുഉൻ ബഈദ് قد علمنا ما تنقص الارض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في امر مريض ذل قاف والقران المجيد سوره القاف سوره قاف ആണ് ഇത്. ഈ തുടക്കത്തെ പരിഗണിച്ചിട്ടാണ് ആ പേര് സൂറത്തിന് വന്നത്. എന്താ ഈ ഖാഫ്? പാട്ട് കേട്ടില്ലേ? കാഫ് മല കണ്ട പൂങ്കാറ്റെ, കാരക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാട്ടിന്റെ മധുഷൂറും കിസ്സ പറഞ്ഞാട്ടെ. ചെറുപ്പത്തിൽ പഠിച്ച പാട്ടല്ലേ. കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫ് മല പറഞ്ഞൊരു മല ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ എവിടെ തന്നെ? ആ ആ കാഫ് മല അല്ലത്. കാഫ് എന്നാണ് അതിന് പേര്. പക്ഷെ ഈ പാട്ടിൽ പറഞ്ഞ കാഫും ഇവിടെ തഫ്സീറുകളിൽ പറഞ്ഞ കാഫും ഉണ്ടല്ല, കാഫ് എന്ന പേരിലൊരു മലയുണ്ടെന്നും ആ മല ഭൂമിയെ വലയം ചെയ്തിരിക്കുകയാണെന്നും ആകാശം അതിന്മേലാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും പ്രസ്തുത മല സബർജദ് സബർജദ് എന്ന മരതകം ആ മരതകത്തിന്റെ മലയാണെന്നൊക്കെ ഒരു അന്ധവിശ്വാസമുണ്ട്. അന്ധവിശ്വാസമല്ല, ആ വിഷയത്തിൽ ചില പിന്നെ ദുർബലമായ പിന്നെ ചില പിന്നെ കഥകളുണ്ട്, ഇസ്രായേലി ഇതിഹാസങ്ങളായിരിക്കും, ഇസ്രായേലിയാസ്. അത് വിശ്വാസയോഗ്യമല്ല, വസ്തുനിഷ്ഠവുമല്ല. മനസ്സിലേ? അങ്ങനെ ആ മലക്കാണ് ഖാഫ് എന്ന് പറയുന്നത്. ഭൂമിയെ വലയം ചെയ്ത് പറയപ്പെടുന്നത് ഒരു പിന്നെ സമുദ്രമുണ്ടെന്നും ആ സമുദ്രത്തിനപ്പുറം ഒരു മലയുണ്ടെന്നും ആ മല ജബർജദിനാലുള്ള മലയാണ്, അതിന്മേലാണ് ആകാശം സ്ഥാപിക്കപ്പെട്ട്, ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഏതായാലും അതാണ് ഖാഫ് മല. അങ്ങനെ ഒരു ഖാഫ് മല അല്ല, ശരിക്ക് അങ്ങനെ ഒരു ഖാഫ് മല ഇല്ല, അതിന് പ്രൂഫില്ല, തെളിവില്ല. ഇവിടെ ഖാഫ് എന്താ, ചിലര് ആ മലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് വസ്തുനിഷ്ഠമല്ല, ശരിയല്ല. കാരണം അങ്ങനെ ഒരു അതിനെ സ്ഥാപിക്കുന്ന ഒരു സഹിഹായ ബലപ്പെട്ട പ്രമാണം ഇല്ല. പിന്നെ എന്താണ് ഖാഫ്? ഖാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ചില അധ്യായങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ചില അധ്യായങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതാണ്. അതിൽ ഒരക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്, രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്, മൂന്നക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്, നാലക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്, അഞ്ചക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതുണ്ട്. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് നമുക്ക് കഴിഞ്ഞു പോയി, ഏതാ? സൂറത്ത് നൂൻ, നൂൻ വൽ ഖലം. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ട്, അത് മൂന്നെണ്ണാണ്. ഏതൊക്കെയാണ് അത്? ഒന്ന് സൂറത്ത് നൂൻ അല്ലെ, നൂൻ വൽ ഖലം. പിന്നൊന്ന് ഖാഫ് നമ്മളെ ഈ സൂറത്ത്. പിന്നൊന്ന് സ്വാദ്. സൂറത്ത് നൂൻ, ഖാഫ്, സ്വാദ്, ഈ മൂന്ന് സൂറകൾ കേവലാക്ഷരങ്ങളാണ്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന, ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. മനസ്സിലായി? ഇതേപോലെ രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നതും ഉണ്ട്. ഏതാണ് രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നത്? ഹാമീം. ഹാമീം കൊണ്ട് കുറെ സൂറത്ത് തുടങ്ങില്ലേ? ഏതൊക്കെ തുടങ്ങണ ഹാമീം കൊണ്ട്? ഹാമീം കൊണ്ട് ഗാഫിർ, ഹാമീം കൊണ്ട് ഗാഫിർ, ഫുസ്സിലത്ത്, സുഖ്റഫ്, സുഖ്റഫ്, ദുഖാന്, ദുഖാൻ, പിന്നെ അഹ്ഖാഫ്, ജാസിയ. ആറ് സൂറത്ത് തുടങ്ങുന്നുണ്ട് ഹാമീം കൊണ്ട്. അപ്പൊ ഹാമീം എന്ന അക്ഷരം കൊണ്ട് ആറ് സൂറത്ത് തുടങ്ങുന്നുണ്ട്. ആറ് സൂറത്ത് ഹാമീം. ഒന്നുകൂടി പറയാം, അത് ഹാമീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഗാഫിർ, ഫുസ്സിലത്ത്, ഹാമീം സജദ, ഹാമീം സജദ, ഫുസ്സിലത്ത്, പിന്നെ സുഖ്റഫ്, പിന്നെ ദുഖാൻ, ജാസിയ, അഹ്ഖാഫ്. ഈ ആറ് സൂറത്തുകൾ ഹാമീം കൊണ്ടാണ് തുടങ്ങുന്നത്. അതിനിടയിൽ ഷൂറ ഉണ്ട്. ഷൂറ, ഹാമീം, ഐൻ, സീൻ, ഖാഫാണ് അഞ്ചക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ താസീൻ. താസീൻ ഏത് സൂറത്ത? താസീൻ നമ്മല്. താസീൻ നമ്മല് രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് വന്ന സൂറത്ത്, നമ്മൾ അവിടെ പഠിച്ച സെൻട്രലിൽ പഠിച്ച സൂറത്ത് യാസീൻ, രണ്ടക്ഷരാണ് അല്ലെ. അതേപോലെ താഹ, താഹ, താഹ സൂറത്ത്. ഈ എത്ര സൂറത്തുള്ളൂ? എത്രണ്ടിപ്പ? ഒമ്പത് സൂറത്തുണ്ട്. ആറ്, ഒമ്പത്, ഒമ്പത് സൂറകൾ വിശുദ്ധ ഖുർആനിൽ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ്. ഇനി മൂന്നക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. മൂന്നക്ഷരം കൊണ്ട് പതിമൂന്ന് സൂറത്തുകൾ തുടങ്ങുന്നുണ്ട്. മൂന്നക്ഷരങ്ങൾ കൊണ്ട്, ഇങ്ങനത്തെ കേവലാക്ഷരങ്ങൾ കൊണ്ട് പതിമൂന്ന് സൂറത്തുകൾ തുടങ്ങുന്നുണ്ട്. മൂന്നക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തിന്റെ പേര് ഉദാഹരണം പറഞ്ഞാണ് അലിഫ് ലാം റ. മൂന്നെണ്ണ അലിഫ് ലാം ആ റ, ശരിയാണ്, മൂന്നക്ഷരം അല്ലേ. അലിഫ് ലാം മീം. തൈ, അലിഫ് ലാം മീം കൊണ്ട് എത്ര സൂറത്ത് തുടങ്ങുന്നുണ്ട്? കുറെ സൂറത്തില്ലേ. അലിഫ് ലാമീം കൊണ്ട് എത്ര സൂറത്ത് തുടങ്ങുന്നുണ്ട്? അലിഫ് ലാമീം അൽ ബഖറ അല്ലേ. പിന്നെ അലിഫ് ലാമീം ആലി ഇമ്രാൻ. അലിഫ് ലാമീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലേ. പിന്നെ അങ്കബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ. ഈ സൂറത്തുകൾ അലിഫ് ലാമീം കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എത്ര സൂറത്ത? സൂറത്ത് അൽ ബഖറ, ആലി ഇമ്രാൻ, അങ്കബൂത്ത്, റൂം, അലിഫ് ലാം മീം സജദ ഈ സൂറത്തുകൾ. റൂം ലുഖ്മാനും ഉണ്ട്, ലുഖ്മാനും. അപ്പൊ ആറെണ്ണം, ആറ് സൂറത്തുകൾ അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്നത്. അൽ ബഖറ, അലി ഇമ്രാൻ, അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ. പിന്നെ അലിഫ് ലാം റ, ഇദ്ദേഹം പറഞ്ഞ അലിഫ് ലാം റ, അലിഫ് ലാം റ എത്ര സൂറത്തുകളുണ്ട്? കുറെ സൂറത്തുണ്ട് അലിഫ് ലാം റ അല്ലേ. അലിഫ് ലാം റ സൂറത്ത് യൂനുസ്, ഹൂദ്, യൂസുഫ്. സൂറത്ത് യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, ഹിജർ. ഇബ്രാഹിം, ഹിജർ, അഞ്ച് സൂറത്തുകൾ. അഞ്ച് സൂറത്തുകൾ അലിഫ് ലാം റ, അഞ്ച് സൂറത്തുകൾ. എത്ര സുഹൃത്തായി മൊത്തം? ആറും അഞ്ചും പതിനൊന്ന്. ഇനിയും രണ്ട് സുഹൃത്തുകളുണ്ട്. പതിമൂന്ന് സുഹൃത്തുകൾ മൂന്ന് അക്ഷരങ്ങൾ കൂടെ തുടങ്ങുന്നതാണ്. രണ്ട് സുഹൃത്തുക്കൾ ഇനിയുണ്ട്. ആ താസി മീം ഷൊറാവും കസസും അല്ലെ. താസി മീം, താസി മീം, അത് രണ്ട് സുഹൃത്തുക്കളാണ്. താസീം മീം രണ്ട് മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന രണ്ട് സുഹൃത്തുക്കളാണ്. അത് ഷുഅറാവും ഖസസുമാണ്. ഷുഅറാവും ഖസസും കണ്ടോ. ഇപ്പൊ നോക്കിയാൽ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പതിമൂന്ന് സൂറത്തുകളുണ്ട്. അതേപോലെ നാല് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഏതാ നാല് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ? അത് അഞ്ചട്ടോ. ഒന്ന് ആറാഫ്, ആറാഫ്. അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം സ്വാദ്, ആറാഫ്. പിന്നൊന്ന് റഅദ്, അലിഫ് ലാം മീം റ, റഅദും അതേപോലെ തന്നെ ആറാഫും. അലിഫ് ലാം മീം സ്വാദ്, പിന്നെ അലിഫ് ലാം മീം റ. ഇത് ആറാഫ്, ഇത് റഅദ്. സൂറത്ത് അലിഫ് ലാം മീം സ്വാദ് ആറാഫാണ്. പിന്നെ അലിഫ് ലാം മീം റ. ചില സൂറത്തുകൾ അഞ്ചക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്, അഞ്ചക്ഷരം കൊണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഏ ഖാഫായ ഐൻ സ്വാദ്, കഫായ ഐൻ സ്വാദ്. പിന്നെ ഒരു സൂറത്തുണ്ട്, സൂറത്ത് മറിയമാണിത്. സൂറത്ത് മറിയം, കഫായ ഐൻ സ്വാദ് എന്ന് തുടങ്ങുന്നത് സൂറത്ത് മറിയമാണ്. നോക്കി അഞ്ച് അക്ഷരമുണ്ട്, കഫ്, ഹ, യ, ഐൻ സ്വാദ്. പിന്നെ ഹാമീം ഐൻ സീൻ ഖാഫ്, ഹാമീം, ഹാമീം ഐൻ സീൻ ഖാഫ്. ഏതാ ഈ സൂറത്ത്? ഹാമീം ഐൻ സീൻ ഖാഫ്. സൂറത്ത് ഷൂറ, ഷൂറ. ഇവിടെ നമ്മൾ ഷുഅറ ആണ് പറഞ്ഞത്, ഇത് ഷൂറ, സൂറത്ത് ഷൂറ. കണ്ടോ. അപ്പൊ ഈ കാഫായ ഐൻ സീൻ, കാഫായ ഐൻ സ്വാദ്, പിന്നെ ഹാമീൻ ഐൻ സീൻ ഖാഫ്, ഈ രണ്ട് സൂറത്തുകൾ മറിയമും സൂറത്ത് ഷൂറയും അഞ്ചക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സുഹൃത്തുക്കളാ പറഞ്ഞത്? മൂന്ന്. പിന്നത് ഒമ്പത്, പതിമൂന്ന്, പതിമൂന്നും രണ്ടും പതിനഞ്ച്, പതിനഞ്ചും പതിനേഴ് സുഹൃത്തുകൾ. പതിനേഴ് സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. അതിലൊരു സൂറത്താണ് ഇപ്പൊ നമ്മളുടെ സൂറത്ത്, ഇവിടെ സൂറത്ത് ഖാഫ്. ഖാഫ് എന്താണ് ഈ കേവലാക്ഷരങ്ങൾ അർത്ഥമാക്കുന്നത്? അതിനൊരു മാന ഉണ്ടോ ഇല്ലേ? അതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? അതല്ല, എന്തിനു വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? അതിൽ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണക്കാരാണ് പ്രധാനമായും. ഒരു കൂട്ടർ പറഞ്ഞത് ഇവ അതിന്റെ പൊരുളെന്ത് അതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയില്ല, നമുക്കറിയില്ല. അതിനെ കുറിച്ചുള്ള ഇൽമ ആർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. പഠിച്ചവന് മാത്രമേ എന്താണ് ഇതിന്റെ പൊരുൾ, ഇതിന്റെ അർത്ഥം, ഈ എല്ലാ തുടക്കത്തിന്റെയും അർത്ഥം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത്. മനസ്സിലായി? ഇമാം ഖുർത്തുബി ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെണ്ണിയപ്പോൾ അവരിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, ഇബിൻ മസ്ഊദ് ഇവരുടെയൊക്കെ അഭിപ്രായം അതാണ്. നാല് ഖുലഫാക്കളുടെയും ഇബിൻ മസ്ഊദിനെ പോലുള്ളതായ സഹാബിയുടെയും ഒക്കെ അഭിപ്രായം അതാണ്. ആ അഭിപ്രായമാണ് ഇമാം ആമിർ ഉഷാബി, ഇബ്രാഹിം ഉന്നഖഈ, അതേപോലെ തന്നെ ഇബിൻ ഷിബ്ബാൻ ഇവരുടെയൊക്കെ അഭിപ്രായം അതാണ്. ഇതൊക്കെ ഇതിന്റെ ഈ തുടക്കങ്ങൾ അതിന്റെ ഉദ്ദേശം എന്ത്, അർത്ഥം എന്ത്, അത് നമുക്കറിയില്ല. അതായിരിക്കും അറിയുള്ളൂ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു അദൃശ്യ ലോകത്ത് അവന് പ്രത്യേകമാക്കിയ അറിവാണ് ഈ കേവല അക്ഷരങ്ങളുടെ അർത്ഥമെന്ത്, ഉദ്ദേശമെന്ത് എന്നുള്ളത്. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല, ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്, അതിനൊക്കെ ഒരു പൊരുളുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന വിധം ഇതിനൊരു അർത്ഥവും പൊരുളുമുണ്ട് എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ അവര് എന്താണ് എന്നാ ഇതിന്റെ അർത്ഥം എന്താ? നൂൻ, ഖാഫ്, സ്വാദ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അലിഫ്, ലാമീം, ഹാമി എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിൽ അവര് പല വീക്ഷണങ്ങളാണ്, അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലല്ലേ? ഇരുപതിലേറെ അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ പേരുകളെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്, അള്ളാഹുവിന്റെ പേരുകളെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്. ചിലർ പറഞ്ഞു ഇത് വിശുദ്ധ ഖുർആന്റെ പേരുകളെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്. ചിലർ പറഞ്ഞു ഇത് സൂറത്തുകളുടെ പേരിനെ അറിയിക്കുന്ന അക്ഷരങ്ങളാണ്. മനസ്സിലായി? ഇങ്ങനൊക്കെ പല അർത്ഥങ്ങളും പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞു ഈ അക്ഷരങ്ങൾ ഇതിനൊക്കെ ഒരു പൊരുളുണ്ട്, ആശയമുണ്ട്. അതെന്താ? അറബി ഭാഷയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത്. അറബി ഭാഷയിൽ ഇറക്കിയ ഖുർആനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് അള്ളാഹുവിന്റെ വചനമല്ല, ഇത് കവിതയാണ്, ഇത് മന്ത്രോച്ചാരണമാണ്, ഇത് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ മക്കാരെ എതിർക്കണത്. അപ്പൊ അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് നിങ്ങൾക്ക് വശമുള്ള, നിങ്ങൾക്ക് അറിയുന്ന അറബി അക്ഷരങ്ങൾ ക്രമീകരിച്ചും ക്രോഡീകരിച്ചാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇത് അവരെ ബോധ്യപ്പെടുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലയിടത്തല്ല എല്ലായിടത്തും അറബി അക്ഷരങ്ങളെ കോർത്തുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ടുള്ള വചനങ്ങളെ കൊണ്ടാണ് ആയത്ത് അവതരിപ്പിച്ചത്. ചിലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കേവല അക്ഷരങ്ങൾ നൽകി. എന്തിന്? ഈ ഖുർആനെ നിഷേധിക്കുന്നവർക്ക് ഇത് അറബി ഭാഷയിൽ തങ്ങൾക്ക് വശമുള്ള അറിവുള്ള ഭാഷയിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ. പറഞ്ഞത് മനസ്സിലായോ? അറബികളായ, അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യരായ, പ്രാവീണ്യരായ ആളുകളാണ് ഈ ഖുർആനെ നിഷേധിക്കുന്നത് അല്ലേ? വിശുദ്ധ ഖുർആനെ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇത് കവിതയാണെന്ന് പറഞ്ഞവരുണ്ട്, ഇത് ഭ്രാന്തന്റെ വർത്തമാനാണെന്ന് പറഞ്ഞവരുണ്ട്, ഇത് ജ്യോത്സ്യന്മാരുടെ മന്ത്രോച്ചാരണമാണെന്ന് പറഞ്ഞവരുണ്ട്, ഇത് മാരണക്കാരുടെ പിന്നെ പിറുപിറുക്കലാണെന്ന് പറഞ്ഞവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ അറിയുന്ന അറബി അക്ഷരങ്ങളെ ക്രമീകരിച്ചും ക്രോഡീകരിച്ചാണ് ഈ ഖുർആൻ. മനസ്സിലായില്ലേ? അപ്പൊ ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ കേവലാക്ഷരങ്ങൾ നൽകി, കാരണം കേവലാക്ഷരങ്ങൾ അവർക്ക് വായിച്ചിട്ട് അവർക്ക് ഇത് അറബിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. ഈ അക്ഷരങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഖുർആൻ. മനസ്സിലല്ലേ? ഇത് നിഷേധികളെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചിലയിടത്ത് എന്ത് ചെയ്തിട്ടുള്ളത്? കേവലാക്ഷരങ്ങൾ കൊണ്ട് ഈ ഖുർആൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ സൂറത്തുകൾ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായത്തെയാണ് പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം, അൽ ഹാഫിൽ ഇബ്നു കസീർ, അതേപോലെ അബുൽ ഹജ്ജാജുൽ മിസ്സി, അതേപോലെ തന്നെ പിന്നെ മുഹമ്മദ് അമീൻ ഷങ്കൈത്തി, പിൽക്കാലക്കാരൻ താഹൂർ ഇബിൻ ആഷൂർ, അതേപോലെ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ ആധുനികൻ മരണപ്പെട്ട, തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം അതാണ്. അതായത് ഈ ഖാഫ്, നൂൻ, സ്വാദ് പോലുള്ളതായ അക്ഷരങ്ങൾക്കൊരു ആശയമുണ്ട്, അതിനൊരു പൊരുളും തേട്ടവുമുണ്ട്. എന്താണ് ആശയം? എന്താണ് അതിന്റെ പൊരുൾ? അതിന്റെ പൊരുൾ ഈ വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിൽ സുന്ദരമായിട്ടുള്ള ഈ ഖുർആനെ കളമാക്കുന്ന, കളിയാക്കുന്ന, നിഷേധിക്കുന്നതായ അറബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അക്ഷരങ്ങൾ കൊടുത്തിട്ട് അറിയിക്കുകയാണ്, നിങ്ങൾ വായിക്കുന്ന നിങ്ങൾക്കറിയുന്ന അറബി അക്ഷരങ്ങളെ ക്രമീകരിച്ചാണ് എന്ത് ഈ ഖുർആൻ. ഇതൊരു ഭ്രാന്തിനാൽ പറഞ്ഞതല്ല, ഇതൊരു കവി എപ്പോഴെങ്കിലും പാടിയിട്ടതല്ല, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഒരു ജ്യോത്സ്യന്റെ മന്ത്രോച്ചാരണല്ല. പിന്നെയോ, നിങ്ങൾക്കറിയുന്ന അറബി ഭാഷയിലെ അക്ഷരങ്ങളെ ക്രമീകരിച്ചാണ് എന്ത് ഈ ഖുർആൻ. ഇത് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂറത്തുകളിൽ ആ കേവല അക്ഷരങ്ങളെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, സൂറത്തിന് ആരംഭിച്ചു. ഇതാണ് അതിൽ പണ്ഡിതന്മാർ ഇതിന്റെ പൊരുളായി യുക്തിയായി പറഞ്ഞിട്ടുള്ളത്. പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീക്ഷണത്തെയാണ്. പറഞ്ഞത് മനസ്സിലായോ? അല്പം പ്രയാസമുള്ള വർത്താന. അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലെ 17 സൂറത്തുകൾ കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആ കേവലാക്ഷരങ്ങൾ ചില സൂറത്തുകൾ ഒരക്ഷരം, ചിലത് രണ്ടക്ഷരങ്ങൾ, ചിലത് മൂന്നക്ഷരങ്ങൾ, ചിലത് നാലക്ഷരങ്ങൾ, ചിലത് അഞ്ചക്ഷരങ്ങൾ, ഇങ്ങനെയാണ്. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് സൂറത്തുകൾ തുടങ്ങിയപ്പോൾ ഈ കേവലാക്ഷരങ്ങൾക്ക് വല്ല ഉദ്ദേശവുമുണ്ടോ, അർത്ഥവുമുണ്ടോ, തേട്ടവുമുണ്ടോ, പൊരുളുണ്ടോ? ഒരു വിഭാഗം പറഞ്ഞു അതിന് തേട്ടമെന്ത്, അതിന്റെ പൊരുളെന്ത്, അത് നമുക്കറിയില്ല. അതാർക്കേ അറിയുള്ളൂ? അത് അള്ളാഹുവിനെ അറിയുള്ളൂ, അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്കത് എന്താണ് എന്നറിയില്ല. വേറെ വിഭാഗം പറഞ്ഞില്ല അതിനൊരു പൊരുളുണ്ട്, അതിനർത്ഥമുണ്ട്. എന്താണ് പൊരുൾ, എന്താണ് അർത്ഥം, അതിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. പക്ഷേ പറയപ്പെട്ടതിൽ ഏറ്റവും പ്രബലപ്പെട്ടതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അറബികൾ ഇതിനെ നിഷേധിക്കുന്നു. ഈ ഖുർആനെ, സുന്ദരമായ ഈ വിശുദ്ധ വചനങ്ങളെ അറബികൾ നിഷേധിക്കുന്നു. നിഷേധിക്കുക എന്ന് മാത്രമല്ല, അത് ഭ്രാന്തായി, അത് മന്ത്രോച്ചാരണമായി, അത് കവിതയായിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിനെ കളിയാക്കുകയും വിഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ അറബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അറബി ഭാഷയിൽ ക്രമീകരിക്കപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ വചനങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ അവർക്കറിയുന്ന അറബി അക്ഷരങ്ങൾ കൊണ്ട് ചില സൂറത്തുകൾ തുടങ്ങി. ഈ അറബി അക്ഷരങ്ങൾ നിങ്ങൾക്കറിയുന്നു, അത്തരം അക്ഷരങ്ങളെ ക്രമീകരിച്ചും ക്രോഡീകരിച്ചുമാണ് ഏത്, ഈ ഖുർആൻ എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ അതിലുള്ള ഉദ്ദേശം. ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. തയ്യിബ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. വാവ് ഖസമിന്റേതാണ്, സത്യം ചെയ്യാനുള്ള വാവാണ്. ഖുർആൻ, ഖുർആനെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. വൽ ഖുർആൻ, ഖുർആനാകുന്ന സത്യം. എങ്ങനെയുള്ള ഖുർആനാണ് അൽ മജീദ്? മജീദ് എന്ന് പറഞ്ഞാൽ രണ്ടാശയങ്ങളാണ്. ഒന്ന്, ദുഷറഫ്, ഷറഫുള്ള, സ്ഥാനമുള്ള. മറ്റൊന്ന് കരീം. കരീം എന്ന് പറഞ്ഞാൽ ഉദാരമായ, അത്യുദാരമായ. അപ്പൊ വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞാൽ സ്ഥാനമുള്ള ഖുർആനാണ് സത്യം, മഹത്വമുള്ള ഖുർആനാണ് സത്യം, അല്ലെങ്കിൽ അത്യുദാരമായ ഖുർആനാണ് സത്യം. അത്യുദാരമായ ഖുർആനാണ് സത്യം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൊണ്ട് സത്യം ചെയ്താണ് തുടങ്ങുന്നത്. ഖുർആനെ മഹത്വമുള്ള ഖുർആൻ, മഹത്വമേറിയ ഖുർആൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആനെ മികച്ചു നിൽക്കാൻ ഒരു ഗ്രന്ഥമല്ല. അത് ഏത് വിഷയത്തിലായാലും ശരി, ഏത് വിഷയത്തിലായാലും ശരി, വിശുദ്ധ ഖുർആന്റെ വിഷയങ്ങളുടെ വിഷയത്തിലായാലും ശരി, ഭാഷയുടെ വിഷയത്തിലായാലും ശരി, സാഹിത്യത്തിന്റെ വിഷയത്തിലായാലും ശരി, ഏത് വിഷയത്തിലായാലും, ക്രോഡീകരണത്തിലായാലും ഒക്കെ വിശുദ്ധ ഖുർആൻ ലോകത്ത് മഹാത്ഭുതമാണ്. വിശുദ്ധ ഖുർആനെ മികച്ചു നിൽക്കാൻ ഒരു ഗ്രന്ഥമല്ല. യഅലു വല യുല അലൈഹി. വിശുദ്ധ ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും, വിശുദ്ധ ഖുർആനെ മികച്ചു നിൽക്കാൻ യാതൊന്നുമില്ല. അപ്പൊ ആ പ്രത്യേകത ഖുർആൻ ഉണ്ട്, അതാണ് മജീദ്. പിന്നെ ഖുർആനെ കരീം എന്ന് വിശേഷിപ്പിച്ചാൽ, വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അത്യുദാരമാണ്, അത്യുദാരമാണ്. വിശുദ്ധ ഖുർആൻ നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിൽ മനുഷ്യർക്ക് അവരുടെ ജീവിതം ധന്യമാക്കുവാൻ, ഈ ദുനിയാവിൽ മനുഷ്യജീവിതം ധന്യമാക്കുവാൻ വേണ്ട വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചാൽ അവന് മാനസിക സുഖമാണ്, അവന് ശാരീരിക സുഖമാണ്, അവന് ആത്മീയമായ ധന്യതയാണ്. വഴികേടില്ല, ദുർഘടങ്ങളിൽ ആപതിക്കലില്ല, തെറ്റുകളിൽ കുളിച്ച് പാപമംഗലമായ ജീവിതം നയിച്ച് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട് സമാധാനം കെട്ട് രോഗ ഗ്രസ്തനായി ജീവിക്കുന്നൊരവസ്ഥയല്ല വിശുദ്ധ ഖുർആൻ. മനസ്സിലായി? ആ നിലക്ക് അത്യുദാരമാണ്, മനുഷ്യനെ ധന്യമാക്കും ഇഹലോകത്ത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിനെ ഉൾക്കൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് പാരത്രിക ലോകത്ത് അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ പരലോകത്ത് ജയിക്കും. അവന് പരലോകത്ത് ക്ഷേമത്തിലും ധന്യതയിലുമാണ്, പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലും സുഖത്തിലുമാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ മജീദാണ്, എന്നാണ് അത്യുദാരമായ ഗ്രന്ഥാണ്, അത്യുദാരമായിട്ടുള്ള ഗ്രന്ഥാണ്. അങ്ങനെയുള്ള ഗ്രന്ഥത്തെ വിളിച്ചാണ് അള്ളാഹു സുബ്ഹാന തആല സത്യം ചെയ്യുന്നത്, വൽ ഖുർആനിൽ മജീദ്. ബൽ അജീബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാല അൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ബൽ അജീബു, ബൽ എന്ന് പറഞ്ഞാൽ ആ ബല്ലിന് അറബിയിൽ പറയുന്ന പേര് ഇബ്റാബിന്റെയും അത്ഫിന്റെയും ബൽ എന്നാണ്. ഇബ്റാബ് അത്ഫ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുമ്പോ എന്ന് മാത്രവുമല്ല എന്ന് പറയില്ലേ, എന്ന് മാത്രവുമല്ല എന്ന് പറയില്ലേ, ആ ഒരർത്ഥാണ് ഈ ബല്ലിന് വരിക. അപ്പൊ അവിടെ ബൽ എന്ന് മാത്രവുമല്ല, അജീബു അവർ ആശ്ചര്യപ്പെട്ടു, അവർ ആശ്ചര്യപ്പെട്ടു. ബൽ അജീബു എന്ന് മാത്രവുമല്ല, അവർ ആശ്ചര്യപ്പെടുകയുണ്ടായി. എന്തിന്റെ വിഷയത്തിൽ? അൻജാഅഹും അവർക്ക് വന്നതിനാൽ, അവർക്ക് വന്നതിനാൽ, അൻ മസ്ദരിയ ജാഅഹും അവർക്ക് വന്നു, അൻജാഅഹും അവർക്ക് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. മുൻദിറും മിൻഹും, മുൻദിർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുകാരൻ, മുൻദിർ മുന്നറിയിപ്പുകാരൻ, മിൻഹും അവരിൽ നിന്നുള്ള. ഇവിടെ അവർ അവർ എന്ന് പറയണ്ടല്ലോ, അൻജാഅഹും അവർക്ക് വന്നു, മിൻഹും അവരിൽ നിന്നുള്ള. ആരാ ഈ അവർക്ക് വന്നു അവരിൽ നിന്നുള്ള എന്നൊക്കെ പറഞ്ഞാൽ അവർ ആരാ? ആ ഖുറൈശികളാണ്, മക്കയിലെ ഖുറൈശികൾ, മുശ്രിക്കുകളാണ് ഉദ്ദേശം, മനസ്സിലെ? അതിവിടെ പറയേണ്ട കാര്യമല്ല, പറയേണ്ട കാര്യമല്ല. കാരണം എന്താ, ഈ സന്ദർഭം അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോ ഇവിടെ പറയാണ്, ബൽ അജീബു എന്ന് മാത്രവുമല്ല അവർ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. അൻജാഅഹും അവർക്ക് വന്നതിനാൽ, മുൻദിറു മിൻഹും അവരിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരൻ. ഫഖാലൽ കാഫിറൂൻ, ഫഖാല ഇവിടെ അത്ഫിന്റെ ആണ് ഉമ്മ എന്ന അർത്ഥത്തിൽ, ഫഖാല പറയുകയും ചെയ്തു, അത്ഫിന്റെ ആതിഫത്തായ ഫയാണ് അതിൽ, പിന്നെ പറയുകയും ചെയ്തു എന്ന അർത്ഥത്തിലും പറയാം, ഫ തഹ്കീബിന്റെ ഫ കൂടിയാണ്. ഫഖാലൽ കാഫിറൂൻ, കാഫിരീങ്ങൾ പറയുകയും ചെയ്തു, ഹാദാ ഷൈഉൻ അജീബ്, ഹാദാ ഇത് ഷൈഉൻ അജീബ്, ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെ, വസ്തുത തന്നെ, വിഷയം തന്നെ. ഹാദാ ഇത് ഷൈഉൻ അജീബ്, ആശ്ചര്യകരമായ ഒരു വിഷയം തന്നെ, കാര്യം തന്നെ. ഏതാണ് ആശ്ചര്യകരമായ കാര്യം? അഇദാ മിത്ന വ കുന്ന തുറാബൻ ദാലിക റജുഉൻ ബഈദ്. അഇദാ മിത്ന, മിത്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ചു. ഇദാ മിത്ന, ഞങ്ങൾ മരിച്ചാൽ, വ കുന്ന തുറാബൻ, വവാത്തിഫിന്റെ കുന്ന ഞങ്ങൾ ആയിത്തീർന്നു, തുറാബൻ മണ്ണ്, മണ്ണ്, കുന്ന തുറാബൻ എന്നാൽ ഞങ്ങൾ മണ്ണായി തീർന്നു, വകുന്ന തുറാബൻ ഞങ്ങൾ മണ്ണായി തീരുകയും ചെയ്തു. അപ്പൊ ഇദാ മിത്ന ഞങ്ങൾ മരിച്ചാൽ, വകുന്ന തുറാബൻ ഞങ്ങൾ മണ്ണായി തീരുകയും ചെയ്താൽ, അതിന് മുമ്പിൽ ആ വന്ന് ഇസ്തിഫാമിന്റെ ആ, ഞങ്ങൾ മരിക്കുകയും ഞങ്ങൾ മണ്ണായി തീരുകയും ചെയ്താലാണോ എന്ന് ചോദിച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? ഞങ്ങൾ മരിക്കുകയും ഞങ്ങൾ മണ്ണായി തീരുകയും ചെയ്താൽ ആണോ എന്ന് ചോദിച്ചാൽ എന്താ ചോദിക്കണേ? ആ, എന്നിട്ട് ഞങ്ങൾ പുനർജനിക്കുകയാണോ, അതാണ് ഉദ്ദേശം. എന്നിട്ട് അതിൽ പിന്നെ ഞങ്ങൾ പുനർജനിക്കുകയോ ഞങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാവുകയോ. ഹാദാ ഷൈഉൻ അജീബ്, അതൊരു അത്ഭുതകരമായ ആശ്ചര്യകരമായ വിഷയം തന്നെ എന്നാണ് ഖാലൽ കാഫിറൂൻ, ആര് പറഞ്ഞത്? കാഫിരീങ്ങൾ പറഞ്ഞത്. ഇവിടെ ഒരു ഇതുകൂടി പറയാം, ദാലിക റജുഉൻ ബഈദ്, ദാലിക് അത്, അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ച് ഞങ്ങൾ മണ്ണായാൽ പുനർജനിക്കുമെന്നത്, റജുഉൻ ബഈദ്, ബഈദായ ഒരു മടക്കം. റജു എന്ന് പറഞ്ഞാൽ മടക്കം, ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായ, വിദൂരമായ മടക്കമാകുന്നു. അങ്ങനെ മരിച്ച് മണ്ണായി മാറുക എന്നുള്ളത്, എന്നിട്ട് പുനർജനിക്കുക എന്നുള്ളത് വിദൂരമായ ഒരു മടക്കമാകുന്നതാണ്. വിദൂരം എന്ന് പറഞ്ഞാൽ അവിടെ ബൈദുൻ എന്ന് പറഞ്ഞാൽ വിദൂരം എന്നാണ്. എന്തിനെ തൊട്ട് വിദൂരം? ബുദ്ധിയെ തൊട്ട്, അല്ലെങ്കിൽ പതിവിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ ആദത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വിദൂരമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് വിദൂരമാണ്. ഞങ്ങൾക്ക് അചിന്ത്യമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പതിവിൽ അങ്ങനെ ഒരു സമ്പ്രദായമല്ല, മരിച്ചോല് പിന്നെ ജീവിച്ചു തരിക എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ദാലിക്, അങ്ങനെ മരിച്ച് മണ്ണായി തീർന്നാൽ പുനർജനിക്കുക എന്നുള്ളത് റജുഉം ബഈദ്, ഞങ്ങളുടെ പതിവിന് പതിവില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അതേപോലെ തന്നെ ഞങ്ങളുടെ ചിന്തക്ക് വിദൂരമായിട്ടുള്ള ഒരു മടക്കമാകുന്നു എന്നാണ് ആര് പറയുന്നത്? കാഫിരീങ്ങൾ പറയുന്നത്. തൈ, ഇവിടെ ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മജീദായ ഖുർആനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത്, സത്യം ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് ഉറപ്പിച്ചത്? സത്യം ചെയ്യണ എന്തിനാ? ഒരു കാര്യം ഉറപ്പിക്കാനാണ് അല്ലേ? എന്തിനാ കടയിലൊക്കെ ചെന്നിട്ട് വല്ലാഹി അറിയണ്? പേനെടുത്തിട്ട് ചോദിക്കുന്നതിനത്ര റിയാലൈൻ പറയും വല്ലാ, എന്തിനാ വല്ല അറിയണ്? അത് രണ്ട് റിയാലിനാണെന്ന് ഉറപ്പിക്കാനാണ് അല്ലേ? അപ്പൊ സത്യം ചെയ്തിട്ട് ഒരു കാര്യം ഉറപ്പിക്കും, ആ ഉറപ്പിക്കേണ്ടത് വിഷയം ഇവിടെ എന്താന്ന് പറഞ്ഞിട്ടില്ല. ആ സംഗതി പറയാതെയാണ് ഈ ബല്ല് കൊണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആല ശേഷം പറയുന്നതിനെ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് അള്ളാഹു സത്യം ചെയ്തിട്ട് അവിടെ പറഞ്ഞത്? വൽ ഖുർആനിൽ മജീദ്, മജീദായ ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞ അള്ളാഹു സത്യം ചെയ്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തെ മക്കക്കാർ കളവാക്കി. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായിട്ട് നിയോഗിക്കപ്പെട്ടു, അദ്ദേഹത്തെ മക്കക്കാർ കളവാക്കി. ബൽ എന്ന് മാത്രവുമല്ല, അജിബു അൻജാഅഹും മുൻദിറു മിൻഹും, അവരിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവരിലേക്ക് വന്നപ്പോൾ അവർ ആശ്ചര്യം കൂറുകയും ചെയ്തു. മറ്റൊന്ന് മനസ്സിലായ, ഇവിടെ അപ്പൊ ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്ന വിഷയം ഇവിടെ പറഞ്ഞിട്ടില്ല, അത് പറയേണ്ട കാര്യമല്ല. ഈ ശേഷം ഉള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു, അദ്ദേഹത്തെ മക്കക്കാർ കളവാക്കി. ബൽ എന്ന് മാത്രവുമല്ല, അജീബു അൻജാഅഹും മുൻദിറു മിൻഹും, അവരിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോൾ അവർ ആശ്ചര്യപ്പെടുകയും ഫഖാലൽ കാഫിറൂൻ, അവിശ്വാസികൾ പറയുകയും ചെയ്തു, ഹാദാ ഷൈഉൻ അജീബ്, ഇതൊരു മഹാ ആശ്ചര്യകരമായ കാര്യം തന്നെ. കാരണം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയണത് എന്താ? എന്താ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നിട്ട് സഫാ മലയുടെ മുകളിൽ കയറി നിന്ന്, എന്നിട്ട് മക്കക്കാരൊന്നായിട്ട് അവിടേക്ക് വിളിച്ച്, നബി കുടുംബത്തെ പ്രത്യേകം വിളിച്ച്, നബി കുടുംബത്തിലെ മെമ്പർമാരെ പ്രത്യേകം വിളിച്ച്, സഫിയയെ വിളിച്ച്, അബ്ബാസിനെ വിളിച്ച്, ബനു ഹാഷിമിനെ വിളിച്ച്, ബനു അബ്ദു മനാഫിനെ വിളിച്ച്, എല്ലാരെയും വിളിച്ച് വരുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു, ഈ ചെരുവിന് കുന്നിനപ്പുറത്ത് ഒരു പട നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂലേ? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കും, നീ ഞങ്ങളിലെ വിശ്വസ്തനാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എങ്കിൽ അന്ത്യനാൾ വരാനിരിക്കുന്നു, അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെ മരിക്കും, ഉറക്കിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നത് പോലെ പുനർജനിക്കുകയും ചെയ്യും. ആ നാള് വരുമ്പോ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ പ്രവാചകനാണ് എന്നാണ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് അബൂ ലഹബ് കല്ലെടുത്തെറിഞ്ഞ്, തബ്ബൻ ലക സായിറലിയും അലി ഹാദ ജമാഅത്തന, നിനക്ക് നാശം മുഹമ്മദ്, ഇതിനു വേണ്ടിയാണ് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവരോട് പറഞ്ഞതെന്താ? പറഞ്ഞതെന്താണ്? നിങ്ങൾ ആ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും, ഈ പുരുഷായുസ്സിനെ കുറിച്ച് വിചാരണ ചെയ്യുന്ന അന്ത്യനാൾ വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. റസൂലുള്ള അവരോട് പറഞ്ഞൊരു വിഷയമുണ്ട്, ആ വിഷയത്തിലും അവരെന്ത് ചെയ്തു? ഹാദാ ഷൈഉൻ അജീബ്, ആ ഇദാ മിത്ന വ കുന്നാ തുറാബൻ ദാലിക റജുഉൻ ബഈദ്. മനസ്സിലായ? ആ ഇദാ മിത്ന വ കുന്നാ തുറാബൻ ദാലിക റജുഉൻ ബഈദ്. ഖദ് അലിംനാ മാ തൻഖസുൽ അർദു മിൻഹു വ ഇൻദനാ കിതാബുൻ ഹഫീദ് ബൽ കദബു ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരി മരീദ്. ഖദ് അലിംന, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഖദ് നന തീർച്ചയായും, അലിംന നാം മനസ്സിലാക്കി, നാം അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഖദ് അലിംന നാം മനസ്സിലാക്കിയിട്ടുണ്ട്, മാ തൻഖുസുൽ അർദു മിൻഹും. മാ മൗസൂലനും മൗസൂലന്റെ മാ തൻഖുസുൽ അർദു അർദു ഭൂമി. മാ തൻഖുസുൽ അർദു ഭൂമി കുറക്കുന്നത്. മിൻഹും അവരിൽ നിന്ന്. ഖദ് അലിംന മാ തൻഖുസുൽ അർദു മിൻഹും അവരിൽ നിന്ന് ഭൂമി കുറക്കുന്നത് എന്താണെന്ന്. ഖദ് അലിംന നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വഇന്ദന നമ്മുടെ അടുക്കൽ ഉണ്ട്. വാവ് അത്ഫിന്റേത് അല്ലെങ്കിൽ ഹാലിൻ്റെത്. വഇന്ദന നമ്മുടെ അടുക്കൽ ഉണ്ട്. കിതാബുൻ ഗ്രന്ഥം. ഹഫീദ് സുരക്ഷിതമായ. ഹഫീദ് സൂക്ഷിക്കുന്ന എന്നും അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ട എന്നും കഹവീദിനർത്ഥം പറയും. കിതാബുൻ ഹഫീദ് എന്നാൽ മഹ്ഫൂളായ കിതാബ് ഗ്രന്ഥം, അല്ലെങ്കിൽ കാര്യങ്ങളെ ഹാഫിദ് സൂക്ഷിക്കുന്ന ഗ്രന്ഥം. എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുൾ ആശയം? ഖദ് അലിംന മാ തൻഖുസുൽ അർദു മിൻഹും അവരിൽ നിന്ന് ഭൂമി കുറക്കുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മരിച്ച മനുഷ്യരെ മറമാടിയാൽ ആ മനുഷ്യരിൽ നിന്ന് ഇവിടെ ഭൂമി, അതുകൊണ്ട് ഉദ്ദേശം മണ്ണാണ്. മണ്ണ് എന്താണ് ജീർണിപ്പിക്കുന്നത്? മണ്ണ് എന്താണ് അവരിൽ നിന്ന് കുറക്കുന്നത്? അത് എത്ര, എങ്ങനെ, ഇതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഖദ് അലിംന മാ തൻഖുസുൽ അർദു മിൻഹും അവരിൽ നിന്ന് എന്നാൽ ഈ നിഷേധികളായ ആളുകൾ മരിച്ച് മറമാടിയാൽ അവരിൽ നിന്ന് മണ്ണ് എന്താണ് തിന്നു തീർക്കുന്നത്, ക്ഷയിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത്, ജീർണിപ്പിക്കുന്നത്? എത്രയാണ് ഒരാളുടെ ശരീരത്തിൽ നശിക്കുന്നത്, എങ്ങനെയാണ് നശിക്കുന്നത്, ഏത് നിലക്കാണ് നശിക്കുന്നത്, ഇതൊക്കെ ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? കഥാലിം അള്ളാഹു പറയാണ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല വഇന്ദന കിതാബുൻ ഹഫീദ്, വഇന്ദന നമ്മുടെ അടുക്കൽ ഉണ്ട് താനും. കിതാബുൻ ഹഫീദ് എല്ലാം ക്രോഡീകരിക്കപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട കിതാബ്. ഏതാ കിതാബ്? അല്ലൗഹുൽ മഹ്ഫൂളാണ്, സുരക്ഷിത ഫലകം. സുരക്ഷിത ഫലകമായ അല്ലൗഹുൽ മഹ്ഫൂദിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ അയാൾ എപ്പോ മരിക്കും, മരിച്ചാൽ അയാളിൽ നിന്ന് എത്ര നശിക്കും, ക്ഷയിക്കും, എങ്ങനെ നശിക്കും, എപ്പോ നശിക്കും, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് പറഞ്ഞത്? ഇവര് പറഞ്ഞാണ് മരിച്ച് മണ്ണായി തീർന്നാൽ ഉയർത്തെഴുന്നേൽക്കുകയെന്ന്, പുനർജന്മം ഉണ്ടാകുകയെന്ന് ചോദിക്കാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് പറയാണ്, ഒരാൾ മരിച്ച് അയാളെ മറമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് മണ്ണ് എത്ര തിന്നും, എന്ത് ശേഷിപ്പിക്കും, എപ്പോഴാണ് മണ്ണ് തിന്നുക, തിന്നുകയാണെങ്കിൽ തന്നെ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അള്ളാഹു ആണ് പറയുന്നത് എന്ത്, ഈ മനുഷ്യനെന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും ജീവിപ്പിക്കുമെന്നുള്ളത്, വീണ്ടും ജീവിപ്പിക്കുമെന്നുള്ളത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. വഇന്ദന കിതാബുൻ ഹഫീദ്, അള്ളാഹിന്റെ അടുക്കൽ എന്തുണ്ട്, സുരക്ഷിതമായ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ണായിത്തീരും, മണ്ണ് അവരെ തിന്നും, എപ്പോ തിന്നും, എത്ര തിന്നും, എങ്ങനെ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതിൽ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മണ്ണ് തിന്ന മനുഷ്യനെ അള്ളാഹു പുനർജനിപ്പിക്കും, പുനരുജ്ജീവിപ്പിക്കും എന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഖദ് അലിംന മാ തൻഖുസുൽ അർദു മിൻഹും വഇന്ദന കിതാബുൻ ഹഫീദ്. ബൽ കദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ്. ബൽ കദബൂ ബിൽ ഹഖ്, ബൽ ബൽ നന്ന ഇവിടെ ഈ പറഞ്ഞ ബൽ തന്നെയാണ്, ഇബ്രാബിന്റെയും ആത്തിഫിന്റെയും. എന്ന് മാത്രവുമല്ല, ഈ ആശ്ചര്യകരമായ ഇതുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവർ ആശ്ചര്യപ്പെട്ട്, അന്ത്യനാളിന്റെ വിഷയത്തിൽ അവർ ആശ്ചര്യപ്പെട്ട്, ബൽ എന്ന് മാത്രവുമല്ല, കദബൂ ബിൽ ഹഖ്, ഹഖിനെ അവർ കളവാക്കി. കദബൂ ബിൽ ഹഖ്, ഹഖിനെ അവർ കളവാക്കി. ലമ്മാ ജാഅഹും, ലമ്മാ ജാഅഹും, ഹഖ് അവർക്ക് വന്നെത്തിയപ്പോൾ. ലമ്മാ ജാഅഹും, ലമ്മാ ജാഅൽ ഹഖ്, ഇയാഹും. അവർക്ക് ഹക്ക് വന്നപ്പോൾ, സത്യം അവർക്ക് വന്നപ്പോൾ ആ സത്യത്തെ അവർ കളവാക്കി. ഫഹും ഫി അംരി മരീജ്. ഫഹും ഫസീഹത്തിന്റെ ഫ. അങ്ങനെ സത്യത്തെ അവർ കളവാക്കിയപ്പോൾ ഹും അവർ ഫി അംരി മരീജ്. മരീജ് എന്ന് പറഞ്ഞത് മരീജ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം, അനിശ്ചിതത്വം, ചഞ്ചലിതം. മരീജ് എന്ന് പറഞ്ഞാൽ മുത്തറബ്, അനിശ്ചിതത്വം, അതാണ് മരീജ്. മുതഹറിക്ക്, ചഞ്ചലിതം. ഫി അംരി മരീജ് എന്ന് പറഞ്ഞാല് അനിശ്ചിതത്വമായ കാര്യം, അനിശ്ചിതമായ അല്ലെങ്കിൽ അനിശ്ചിതത്വമായ കാര്യം, വിഷയം, അതാണ് അംറു മരീജ്. ഫഹും അവർ ഫി അംരി മരീജ്, നിശ്ചിതമല്ലാത്ത ചഞ്ചലിതമായ കാര്യത്തിലാകുന്നു അവർ. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? ബൽ കദബു ബിൽ ഹഖ്, മാത്രവുമല്ല അവർ ഹക്കിനെ കളവാക്കി. ലമ്മാ ജാഅഹും, ഹക്ക് അവർക്ക് വന്നപ്പോൾ. ഹക്ക് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കാണ്, വിശുദ്ധ ഖുർആൻ ഹക്കാണ്, ഇസ്ലാം ഹക്കാണ്, പരലോക വിശ്വാസം ഹക്കാണ്. ഹക്കിനെ മുച്ചൂടും അവരെന്താക്കി? കളവാക്കി. ഹക്ക് അവർക്ക് വന്നപ്പോൾ. ഫഹും ഫി അംരി മരീജ്. ഫ ഫസീഹത്തിന്റെ ഫ ആണ്, എന്നാണ് അവിടെ ഒരു വാചകം സങ്കല്പിക്കണം. ഹക്കിനെ അവർ കളവാക്കിയപ്പോൾ ഹും അവർ, അതാണ് ഫഹും അവർ ഫി അംരി മരീജ്. അവർ അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ ചഞ്ചലിതമായ കാര്യത്തിലാണ്, വിഷയത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്താണ് അവരുടെ അനിശ്ചിതമായ കാര്യം? അനിശ്ചിതമായ കാര്യം ചിലപ്പം അവർ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയും ഷേറാണ്, കവിയാണ്. റസൂലിനെ കുറിച്ച് എന്ത് പറയും? ഷായിറാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിലപ്പോൾ അവർ പറയും കഹാനത്ത്, ജ്യോത്സ്യമാണ്. റസൂലിനെ കുറിച്ച് അവരെന്ത് പറയും? കാഹിൻ. അണ്ടാ, വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിലപ്പോൾ അവർ പറയും ജുനൂൻ. എന്താ ജുനൂൻ? ഭ്രാന്താണ്. റസൂലിനെ കുറിച്ച് അവരെന്ത് പറയും? മജ്നൂൻ. അണ്ടാ, വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ പറയും സിഹറാണെന്ന്. റസൂലിനെ കുറിച്ച് അവർ പറയുന്നത് സാഹിർ എന്ന്, അല്ലെങ്കിൽ മസ്ഹൂർ. അണ്ടാ, ഒരഭിപ്രായമല്ല, ഒരു വാക്കല്ല അവർക്കുള്ളത്, അവർക്കുള്ളത് പല വാക്കാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ പറയും ഷിയർ, കവിതയാണ്. റസൂലിനെ കുറിച്ച് പറയും കവിയാണ്. പിന്നെ അവർ മാറ്റും, അവർ പറയും വിശുദ്ധ ഖുർആനെ കുറിച്ച് കഹാനത്ത്, ജ്യോത്സ്യമാണ്. റസൂലിനെ കുറിച്ച് അവർ പറയും കാഹിൻ, ജ്യോത്സ്യനാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയും ഇത് ഭ്രാന്താണ്. റസൂലിനെ കുറിച്ച് പറയും ഇയാൾ ഭ്രാന്തനാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയും സിഹർ, ഇത് മാരണമാണ്. റസൂലിനെ കുറിച്ച് പറയും സാഹിർ, മാരണക്കാരനാണ്, അല്ലെങ്കിൽ മാരണബാധ ഏറ്റവനാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കി, നിങ്ങൾ അവർക്ക് നിശ്ചിതമായ ഒരു നിലപാടില്ല, അചഞ്ചലിതമായ ഒരു വർത്തമാനമല്ല. പിന്നെയോ, അവരുടേതെല്ലാം ചഞ്ചലിതമാണ്, അവരുടേതെല്ലാം അനിശ്ചിതത്വത്തിന്റേതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഫഹും ഫി അംരി മരീജ്, അവർ അനിശ്ചിതമായ കാര്യത്തിലാണ്, അനിശ്ചിതത്വത്തിന്റെ അവസ്ഥയിലാണ്. ആ ഉദ്ദേശം മനസ്സിലായ? ബൽ കദബു ബിൽ ഹഖി ലമ്മാ ജാഅഹും ഫഹും ഫി അംരി മരീജ്. ഇൻഷാല്ലാഹ്, ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിൽ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ, വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ, അതൊക്കെ വസ്തുനിഷ്ഠമാണ്, ശരിയാണ്, സത്യമാണ് എന്നതിന്റെ പ്രൂഫുകൾ, തെളിവുകൾ പറയാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ തുടർത്തി ഇൻഷാല്ലാഹ് വിശദീകരിക്കാം. ഇവിടെ ഈ ഫഹും ഫി അംരി മരീജ്, അംരു മരീജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ്, മനസ്സിലായ? അവരുടെ ഈ അനിശ്ചിതത്വത്തിന്റെ വർത്തമാനം, അതാണ് അവിടെ അനിശ്ചിതമായ വർത്തമാനം, അതിന്റെ ഉദ്ദേശം ഇതാണ്. ഇവിടെ നമ്മള് പിന്നെ ഈ എണ്ണ എണ്ണിയപ്പോ, സൂറത്ത് എണ്ണിയപ്പോ എണ്ണം തെറ്റീന്. ഞാൻ 17 എന്നാ പറഞ്ഞത് അല്ലേ? 17 33 ഉണ്ടാവില്ലേ? 29 അല്ലേ? 1, 2, 3, 6, 9, 10, 11, 12, പിന്നെ 13, പിന്നെ 6, 19, 24, 26, 20 അല്ലല്ലേ? തെറ്റിയോ? 1, 2, 3, 9, 10, 11, 12, ആറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് സൂറത്ത് നമ്മൾ പതിനേഴെന്ന് പറഞ്ഞത് ഇരുപത്തിയൊൻപത് സൂറത്ത് വിശുദ്ധ ഖുർആനിൽ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് അത് പതിനേഴ് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് തെറ്റാണ് താസീൻ എന്നുള്ളത് നമ്മള് സൂറത്തിൻ നമ്മള് ഒരു സൂറത്തുള്ളൂ താസീൻ മീമാണ് രണ്ട് സൂറത്തുള്ളൂ ഖലാസ്
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.